ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. 78-ാം സ്വാതന്ത്ര്യദിന തലേന്നാളായ ഇന്ന് വൈകിട്ട് 7-ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാവിലെ ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാരും ദേശീയ പതാക ഉയർത്തും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പോലീസ്, ഫയർ, ഹോംഗാർഡ്, സിവിൽ ഡിഫൻസ്, കറക്ഷണൽ സേവന വിഭാഗങ്ങളിലായി 1037 ഉദ്യോഗസ്ഥർക്ക് ധീരതയുടെയും സേവനത്തിന്റെയും മെഡലുകൾ പ്രഖ്യാപിച്ചു. വിശിഷ്ട സേവനത്തിന് ക്രൈംബ്രാഞ്ച് എഡിജിപി എച്ച് വെങ്കിടേഷിന് അവാർഡ്. വയനാട് ദുരന്തത്തിൽ നാശനഷ്ടം സംഭവിച്ച എല്ലാ കുടുംബങ്ങളും പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനങ്ങൾക്ക് ധാതുക്കളുടെ മുൻകാല നികുതി കുടിശ്ശിക ഈടാക്കാമെന്ന് സുപ്രീംകോടതി. 2005 ഏപ്രിൽ 1-ന് മുമ്പത്തെ കുടിശ്ശിക ഈടാക്കാനാവില്ലെന്നും കോടതി. അടുത്ത വർഷത്തെ ഹജ്ജിന് അപേക്ഷ ക്ഷണിച്ചു. അടുത്ത മാസം 9 വരെ അപേക്ഷിക്കാം. വാർത്തകൾ വിശദമായി. 78-ാം സ്വാതന്ത്ര്യദിന തലേന്നാളായ ഇന്ന് വൈകിട്ട് 7-ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ആദ്യം ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലുമാണ് രാഷ്ട്രപതിയുടെ അഭിസംബോധന. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ നിലയങ്ങളും രാഷ്ട്രപതിയുടെ പ്രസംഗം തത്സമയം പ്രക്ഷേപണം ചെയ്യും. അഭിസംബോധനയുടെ മലയാള പരിഭാഷ ആകാശവാണി കേരള നിലയങ്ങൾ രാത്രി 9:30 പ്രക്ഷേപണം ചെയ്യും. സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്ക് രാജ്യമൊരുങ്ങി. ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാവിലെ ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ന്യൂഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
വനിതാ ശാക്തീകരണ പദ്ധതികൾക്ക് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അടിസ്ഥാനതലത്തിൽ നേതൃത്വം നൽകുന്ന അംഗൻവാടി ജീവനക്കാരുൾപ്പെടെ 161 പേർ ഇത്തവണ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രത്യേക അതിഥികളായി പങ്കെടുക്കും. പഞ്ചായത്ത് തലങ്ങളിലെ 400 വനിതാ ജനപ്രതിനിധികളും പരിപാടിയിൽ സംബന്ധിക്കും. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾക്ക് ഡൽഹിയിൽ തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. ഡൽഹിയിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 9-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തും. സായുധ സേനാ വിഭാഗങ്ങളുടെയും മറ്റ് സേനകളുടെയും എൻസിസി, സ്കൌട്ട് ആന്റ് ഗൈഡ്സ്, സ്റ്റുഡന്റ്സ് പോലീസ് വിഭാഗങ്ങളുടെയും അഭിവാദ്യം മുഖ്യമന്ത്രി സ്വീകരിക്കും. തുടർന്ന് അദ്ദേഹം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും. ചടങ്ങിൽ രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകളും ജീവൻ രക്ഷാ പതക് പുരസ്കാരങ്ങളും മുഖ്യമന്ത്രി സമ്മാനിക്കും. നഗരത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ദേശഭക്തി പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ജില്ലകളിൽ മന്ത്രിമാർ സ്വാതന്ത്ര്യദിന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും.
സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പോലീസ്, ഫയർ, ഹോംഗാർഡ്, സിവിൽ ഡിഫൻസ്, കറക്ഷണൽ സേവന വിഭാഗങ്ങളിലായി 1037 ഉദ്യോഗസ്ഥർക്ക് ധീരതയുടെയും സേവനത്തിന്റെയും മെഡലുകൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് വിശിഷ്ട സേവനത്തിന് ക്രൈംബ്രാഞ്ച് എഡിജിപി എച്ച് വെങ്കിടേഷിനാണ് അവാർഡ്. കേരളത്തിൽ നിന്ന് 9 പേർക്ക് സ്തുത്യർഹ സേവനത്തിന് നൽകുന്ന അവാർഡ് ലഭിച്ചു. തെലങ്കാന പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ ചടുവു യാദവയ്ക്കാണ് ധീരതയ്ക്ക് നൽകുന്ന രാഷ്ട്രപതിയുടെ മെഡൽ ലഭിച്ചത്. ധീരതയ്ക്ക് നൽകുന്ന മെഡലിന് 213 പേരെ തെരഞ്ഞെടുത്തതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇതിൽ 208 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ലഭിച്ചത്. കേരളത്തിൽ നിന്ന് ഫയർ സർവീസിലെ ബിജു വി കെ, ഷാജികുമാർ ടി, ദിനേശൻ സി വി എന്നിവരുൾപ്പെടെ വിശിഷ്ട സേവനത്തിന് 94 പേർക്കാണ് രാഷ്ട്രപതിയുടെ മെഡൽ ലഭിച്ചത്. ഇതിൽ 75 പോലീസ് സർവീസിനും 8 വീതം ഫയർ സർവീസിനും സിവിൽ ഡിഫൻസ് ആന്റ് ഹോംഗാർഡ് സർവീസിനും 3 കറക്ഷണൽ സർവീസിനുമാണ്. മെറിട്ടോറിയസ് സേവനത്തിന് കേരളത്തിൽ നിന്ന് 9 729 പേരെയാണ് അവാർഡിന് തെരഞ്ഞെടുത്തത്. ഇതിൽ 624 പോലീസ് സർവീസിനും 47 വീതം ഫയർ സർവീസിനും സിവിൽ ഡിഫൻസ് ഹോംഗാർഡ് സർവീസിനും 11 കറക്ഷണൽ സർവീസിനുമാണ്. കറക്ഷണൽ സർവീസിൽ കേരളത്തിൽ നിന്ന് സൂപ്രണ്ട് വിജയൻ പി എ അവാർഡിന് തെരഞ്ഞെടുത്തു. ഇന്ന് വിഭജനത്തിന്റെ ഓർമ്മദിനം. 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്തുണ്ടായ സംഘർഷത്തിന്റെ ഭയാനക ഓർമ്മകളും ജനങ്ങൾ നേരിട്ട കഷ്ടപ്പാടുകളും അനുസ്മരിക്കാൻ 2021 മുതലാണ് ദിനാചരണം ആരംഭിച്ചത്. രാജ്യവിഭജന സമയത്ത് ആഘാതങ്ങൾക്ക് ഇരയായവർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. വിഭജനം നിരവധി ആളുകൾക്കുണ്ടാക്കിയ ഗുരുതരമായ ആഘാതവും ദുരിതവും എക്സിലെ പോസ്റ്റിൽ മോദി അനുസ്മരിച്ചു. രാജ്യത്തെ ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും ബന്ധങ്ങൾ സംരക്ഷിക്കാൻ പ്രതിബദ്ധത അദ്ദേഹം ആവർത്തിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു രാഷ്ട്രപതി ഭവനിൽ അമൃത് ഉദ്യാൻ സമ്മർ ആനുവൽസ് ഉദ്ഘാടനം ചെയ്തു. അമൃത് ഉദ്യാനം വെള്ളിയാഴ്ച മുതൽ സെപ്റ്റംബർ 15 വരെ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. വയനാട് ദുരന്തത്തിൽ നാശനഷ്ടം സംഭവിച്ച എല്ലാ കുടുംബങ്ങളും പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 6 ലക്ഷം നൽകുമെന്ന് തിരുവനന്തപുരത്ത് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾക്ക് സഹായം നൽകും. കാണാതായവരുടെ ആശ്രിതർക്കും ധനസഹായം നൽകും. വയനാട് ദുരന്തത്തിൽ 231 മൃതദേഹങ്ങളും 271 ശരീരഭാഗങ്ങളും കണ്ടെത്തിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ടെടുത്ത എല്ലാ ശരീരഭാഗങ്ങളുടെയും പോസ്റ്റ്മോർട്ടം നടത്തിയതായും അദ്ദേഹം പറഞ്ഞു. 115 DNA സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് ജില്ലയുടെ പല ഭാഗങ്ങളിലും അതിതീവ്ര മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചു വരുന്നുണ്ടെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. തിങ്കളാഴ്ചയ്ക്ക് ശേഷം ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്ന് നേരത്തെ തന്നെ കാലാവസ്ഥാ പ്രവചനം ഉണ്ടായിരുന്നു. ഇപ്പോൾ പെയ്യുന്ന മഴയും ചൂരൽമല ദുരന്തവുമായി ബന്ധമില്ലെന്നും കാലാവസ്ഥ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താൻ തെരച്ചിൽ പുരോഗമിക്കുന്നു. മത്സ്യത്തൊഴിലാളിയും മുങ്ങൽ വിദഗ്ധനുമായ ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിൽ കൂടുതൽ പേർ പുഴയിലിറങ്ങി പരിശോധന തുടരുകയാണ്. നാവികസേനാംഗങ്ങളും SDRF സംഘാംഗങ്ങളും പുഴയിലിറങ്ങിയിട്ടുണ്ട്. പുഴയുടെ മധ്യഭാഗത്തെ തുരുത്തിലാണ് നാവികസേനയുടെ തെരച്ചിൽ സംഘമുള്ളത്. സംസ്ഥാനങ്ങൾക്ക് ധാതുക്കളുടെ മുൻകാല നികുതി കുടിശ്ശിക ഈടാക്കാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. എന്നാൽ 2005 April 1 മുമ്പത്തെ കുടിശ്ശിക ഈടാക്കാനാവില്ലെന്നും സുപ്രീംകോടതി ഉത്തരവിൽ അറിയിച്ചു. ധാതുക്കളുടെ അവകാശങ്ങൾക്ക് നികുതി ചുമത്താനുള്ള സംസ്ഥാനങ്ങളുടെ അധികാരം ഉയർത്തിപ്പിടിച്ച് July 25 പുറപ്പെടുവിച്ച വിധി വരാനിരിക്കുന്ന കാലത്തേക്ക് മാത്രമേ പ്രാബല്യത്തിൽ വരുത്താവൂ എന്ന വാദം സുപ്രീംകോടതി തള്ളി. അടുത്ത വർഷത്തെ ഹജ്ജിന് അപേക്ഷ ക്ഷണിച്ചു. അടുത്ത മാസം 9 വരെ അപേക്ഷിക്കാം. ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവും ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യനും ചേർന്ന് ഹജ്ജ് അപേക്ഷ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. അടുത്ത വർഷത്തെ ഹജ്ജിന് സൌദി അറേബ്യ ഇന്ത്യയ്ക്ക് 175,000 പേർക്ക് ക്വാട്ട അനുവദിച്ചിട്ടുണ്ടെന്ന് ലോഞ്ചിനുശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത റിജിജു പറഞ്ഞു. സിറോ മലബാർ സഭയുടെ വടക്കൻ കേരളത്തിലെ ആദ്യത്തെ ബസിലിക്കയായി മാറുകയാണ് കണ്ണൂർ ചെമ്പേരി ലൂർദ് മാതാ ദേവാലയം. ചെമ്പേരി ദേവാലയത്തെ ബസിലിക്കയായി ഉയർത്തുന്നതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉച്ചയ്ക്ക് ശേഷം നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
കഴിഞ്ഞ May 11 ചെമ്പേരി ദേവാലയത്തെ ബസിലിക്കയായി പ്രഖ്യാപിക്കുന്നത് സംബന്ധിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അറിയിപ്പ് ലഭിച്ചത്. പ്ലാറ്റിനം ജൂബിലി ഒരുക്കങ്ങൾക്കിടെയാണ് മാർപ്പാപ്പയുടെ പ്രഖ്യാപനമുണ്ടായത്. 1947 ചെമ്പേരി ലൂർദ്മാതാ ദേവാലയം സ്ഥാപിതമായത്. തലശ്ശേരി അതിരൂപതയുടെ കീഴിലാണ് ചെമ്പേരി ലൂർദ്മാതാ ദേവാലയം. മാഹി സെന്റ് തെരേസ ദേവാലയത്തിന് ശേഷം ബസിലിക്ക പദവി ലഭിക്കുന്ന മലബാറിലെ രണ്ടാമത്തെ ദേവാലയമാണിത്. ഉച്ചയ്ക്ക് ശേഷം 2:30 നടക്കുന്ന ചടങ്ങിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ബസിലിക്ക പ്രഖ്യാപനവും സമർപ്പണവും നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ മുഖ്യ പ്രഭാഷണം നടത്തും.
തെക്കൻ ശ്രീലങ്കയ്ക്ക് മുകളിൽ രൂപപ്പെട്ട ചക്രവാത ചുഴിയെ തുടർന്ന് കേരളത്തിൽ ഞായറാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകി. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് എറണാകുളം, തൃശൂർ ജില്ലകളിലും ലക്ഷദ്വീപിലും ഓറഞ്ച് ജാഗ്രത നൽകി. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യത കണക്കിലെടുത്ത് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. മദ്യനയവുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി ഇടക്കാല ജാമ്യം നിഷേധിച്ചു. ആം ആദ്മി പാർട്ടി നേതാവിന്റെ ജാമ്യാപേക്ഷയിൽ CBI മറുപടി തേടിയ കോടതി കേസ് ഈ മാസം 23 മാറ്റി. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് നിത്യോപയോഗ സാധനങ്ങളുടെയും പച്ചക്കറികളുടെയും വില നിയന്ത്രിക്കാൻ ശക്തമായ നടപടിയെടുക്കുമെന്ന് മന്ത്രി GR അനിൽ അറിയിച്ചു. വിലക്കയറ്റ സാഹചര്യം ചർച്ച ചെയ്യാൻ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെയും ജില്ലാ കലക്ടർമാരുടെയും ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. വില സാഹചര്യം അവലോകനം ചെയ്യാൻ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാനതല കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. August 1 July 31 അവസാനിച്ച ആഴ്ചയേക്കാൾ വില കുറഞ്ഞതായി കണ്ടെത്തിയതായും മന്ത്രി പറഞ്ഞു. സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സമൂഹത്തിൽ കൂടുതൽ അവബോധം ആവശ്യമാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി അഭിപ്രായപ്പെട്ടു. കൊച്ചിയിൽ കമ്മീഷൻ അദാലത്തിനുശേഷം സംസാരിക്കുകയായിരുന്നു അവർ. ഈ വർഷത്തെ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ജാഗ്രതാ സമിതി അംഗങ്ങൾക്ക് കൃത്യമായ പരിശീലനം ഉറപ്പാക്കുമെന്നും സ്ത്രീധന വിപത്തിനെതിരെ പ്രത്യേക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുമെന്നും അവർ അറിയിച്ചു. 78th സ്വാതന്ത്ര്യദിന തലേനാളായ ഇന്ന് വൈകിട്ട് 7 രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാവിലെ ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാരും ദേശീയ പതാക ഉയർത്തും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പോലീസ്, ഫയർ, ഹോംഗാർഡ്, സിവിൽ ഡിഫൻസ്, കറക്ഷണൽ സേവന വിഭാഗങ്ങളിലായി 1037 ഉദ്യോഗസ്ഥർക്ക് ധീരതയുടെയും സേവനത്തിന്റെയും മെഡലുകൾ പ്രഖ്യാപിച്ചു. വിശിഷ്ട സേവനത്തിന് ക്രൈംബ്രാഞ്ച് ADGP എച്ച് വെങ്കിടേഷിന് അവാർഡ്. വയനാട് ദുരന്തത്തിൽ നാശനഷ്ടം സംഭവിച്ച എല്ലാ കുടുംബങ്ങളും പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനങ്ങൾക്ക് ധാതുക്കളുടെ മുൻകാല നികുതി കുടിശ്ശിക ഈടാക്കാമെന്ന് സുപ്രീംകോടതി. 2005 April 1 മുമ്പത്തെ കുടിശ്ശിക ഈടാക്കാനാവില്ലെന്നും കോടതി. അടുത്ത വർഷത്തെ ഹജ്ജിന് അപേക്ഷ ക്ഷണിച്ചു. അടുത്ത മാസം 9 വരെ അപേക്ഷിക്കാം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.